പേജ് നമ്പർ 38, ഭാഗം 4. ഇരുളടഞ്ഞ 12 കൊല്ലങ്ങൾക്ക് ശേഷം പിന്നീട് റബേക്ക നാട്ടിൽ വരുന്നത് കഴുത്തിൽ കൊന്തയും കുരിശും തൂക്കിയാണ്. ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ്, റബേക്ക നാട്ടുകാരോട് പറഞ്ഞു. ദൈവം അവളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ അവളോട് പറയും, മുൻപോട്ട് നടക്ക്, അവൾ നടക്കും. ഇടത്തോട്ട് തിരിയ്, അവൾ തിരിയും. ഇപ്പോൾ ദൈവം പറഞ്ഞു, നാട്ടിൽ ചെല്ല്, ഇതാ റബേക്ക വന്നിരിക്കുന്നു. നാട്ടുകാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനാണ് വന്നിട്ടുള്ളത്. നാട് സങ്കടത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അവൾ അതറിഞ്ഞു. ഒരു വീട്ടിൽ കാറദേശങ്ങളില്ലാത്ത റബേക്ക പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്ന് മാതാവിൻ്റെ ചില്ലിട്ട പടത്തിൻ്റെ കണ്ണിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. ആളുകൾ ഓടിക്കൂടി. തിക്കും തിരക്കുമായി ആർത്തിയോട് അവർ ചോദിച്ചു, എവിടെ 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 രക്തക്കണ്ണീർ? ഒന്നും തള്ളുമായി, ഇത് കണ്ടാ, ഇതാണ് അന്ന് മാതാവിൻ്റെ രക്തക്കണ്ണീര് തുടച്ച തുണി. റബേക്ക സാക്ഷ്യത്തിനു വേണ്ടി കറ പുരണ്ട തൂവാല പൊക്കി പിടിച്ചു. നാട്ടുകാർക്ക് സാക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവർ റബേക്കയെ അവിശ്വസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല. റബേക്കയ്ക്കായിരുന്നു സംശയം മുഴുവൻ. അവൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നാട്ടിലെ ആണുങ്ങൾക്ക് പലതിനും ദൈവമുണ്ടായിരുന്നില്ല. ഒക്കെ കുമ്പത്തെ ശാസ്ത്രജ്ഞന്മാരായിരുന്നു. നാസ്തികൻ ജോർജ് ആയിരുന്നു അവരുടെ ദൈവം. എന്തുകൊണ്ട്? നാട്ടുകാർ വെറുതെ നടക്കുമ്പോൾ നാസ്തികൻ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കും, കൈയിൻ്റെ മുട്ടുമടങ്ങുന്നു. എന്തുകൊണ്ട്? റഷ്യയിൽ ദൈവമില്ല. എന്തുകൊണ്ട്? ഒതളങ്ങിയ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നു. എന്തുകൊണ്ട്? നാട്ടുകാർ പറയുന്ന ഉത്തരങ്ങളൊക്കെ മുത്തൻ തെറ്റായിരിക്കും. അപ്പോൾ നാസ്തികൻ ജോർജ് ശാസ്ത്രീയമായ ഉത്തരം പറയും. മൂക്ക് കീഴ്പ്പെട്ടുള്ള ഒരുത്തനും അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. ആളുകളുടെ മനസ്സ് ചില്ല് ഗ്ലാസ്സിലെ വെള്ളത്തിൽ കരടിട്ടിളക്കിയ പോലെയാക്കി നാസ്തികൻ. ഇന്നത്തെ സ്ഥിതി അതല്ല. 12 കൊല്ലം കൊണ്ട് നാസ്തികൻ ജോർജിന്റെ പിടിയിൽ നിന്ന് ആളുകൾ വഴുതിപ്പോയി. അതൊരോളം അത് വന്നുപോയി. നാസ്തികന്റെ സ്വാധീനത്തെ ആളുകൾ അങ്ങനെ വിലയിരുത്തി. എന്തൊട്ടായാലും പെണ്ണ് കെട്ടാൻ പള്ളി പോവാണ്ട് പറ്റില്ല. ജോർജ് പറയണ പോലെ മിശ്രം ചെയ്യാനൊന്നും ആർക്കും താല്പര്യമില്ല. മിശ്രം ചെയ്തവരൊക്കെ മരപ്പട്ടിയല്ല കോക്കാനല്ലാണ്ട് കിടന്നു നടക്കണത് നാട്ടുകാർ കാണുന്നുണ്ട്. ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരാരാ ജാതി മതവും കേടുവാണ്ട് നോക്കേണ്ടത് അവരാരാ ചുമതലയ. അങ്ങനെയല്ലേ, മറ്റുള്ള ജാതിക്കാർ ഇമ്മറ തലമേ കയറി നിറങ്ങും. ഇപ്പോൾ തന്നെ നിറങ്ങണില്ലേ? കീഴ്ക്കട കാണാത്തെയും കേൾക്കാത്തെയും സംഭവങ്ങളാണ് ഇപ്പം ഉണ്ടാവണേ. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. എങ്ങനെയാ മാതാവിൻ്റെ കണ്ണിയിൽ നിന്ന് രക്തം പൊട്ടാണ്ടിരിക്കുക? സത്യവിശ്വാസങ്ങളുടെ പങ്കപ്പാട് കണ്ടിട്ട് ചങ്ക് പൊട്ടി വരണ രക്താത്. എന്നാൽ റബേക്ക നാട്ടുകാരോട് പറഞ്ഞു, വേറൊരു അനുഭവം പറയാം. രണ്ടു കാലും ചണ്ണയായ ഒരാൾ വളരെ ദുരിതപ്പെട്ട് പള്ളിയിലേക്കുള്ള പടികൾ കയറി വരുന്നത് റബേക്ക കണ്ടു. എല്ലാ ചണ്ണക്കാലുള്ളവരും വർക്കിച്ചിൻ്റെ നിഴലുകളാകുന്നു. റബേക്കയുടെ ഉള്ളിൽ തീപ്പൊരികൾ പാറി. 5-6 പടി കയറിയിട്ട് അയാൾ അവിടെ ഇരുന്നു, വയ്യ കയറാൻ. കാലുകൾ ഇടജന്തുക്കളെ പോലെ തൂങ്ങിക്കിടക്കുന്നു. ദൈവത്തോട് പറയാനുള്ള സങ്കടങ്ങളുടെ വലിയ പട്ടിക അയാളുടെ മുഖത്തു നിന്ന് അവൾ വായിച്ചെടുത്തു. അയാൾ വിയർത്തൊഴുകുന്നുമുണ്ട്. റബേക്കയ്ക്ക് സങ്കടമായി. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നും ദൈവം അയാളുടെ അടുത്തേക്ക് ഇറങ്ങി വരുമെന്നും റബേക്ക പറഞ്ഞു. കേൾക്കാൻ പാടില്ലാത്തത് കേട്ട പോലെ അയാൾ ഞെട്ടി. അയാളുടെ ദൈവം എപ്പോഴും സിംഹാസനത്തിലിരിക്കുന്നവനായിരുന്നു. കണ്ണിൽ തീയും കയ്യിൽ ശിക്ഷാദണ്ഡവുമുള്ള നീതിമാൻ. അയാൾ ദൈവത്തിൻ്റെ കാൽക്കീഴിൽ ചെന്ന് വീഴുകയല്ലാതെ ദൈവത്തെ അയാളുടെ അടുത്തേക്ക് വിളിച്ചിറക്കാൻ അയാൾ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ കോപമല്ല, കരുണയാണ് അയാൾക്കിപ്പോൾ ആവശ്യം. റബേക്ക അയാളുടെ അറിവുകേടിൽ പരിതപിച്ചു. അവൾ ദൈവത്തോട് കൈയെടുത്തു. ദൈവമേ, നിന്റെ ഈ മകൻ അറിവുകെട്ടവൻ സങ്കടപ്പെടുന്നവൻ, എനിക്കൊരു കഴിവുമില്ലല്ലോ. നിന്റെ കഴിവ്, നിന്റെ മാത്രം കഴിവ്, നിനക്ക് സ്തുതി. എന്നിട്ട് റബേക്ക അവൻ്റെ കാലുകളിൽ തൊട്ടു. പതുക്കെ ഒഴിഞ്ഞു, ഒഴിഞ്ഞൊഴിഞ്ഞ് നിവർത്തി. എൻ്റെ മൂത്ത് അപ്പോൾ സൂര്യൻ ഉദിച്ച പോലെയായിരുന്നു എന്ന് അവൻ പറയണേ. എനിക്കറിയില്ല കേട്ടാ, നമ്മുടെ അമ്മയുടെ മുഖം കാണാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ അവൻ വാവിട്ട് കരയുക, അവൻ്റെ രണ്ട് ചണ്ണക്കാലും നീർന്ന് നീർന്ന് വരിക. ഇതൊക്കെ കണ്ടും കേട്ടും ജീവിച്ചിരിക്കുകയാണ് നാസ്തികൻ ജോർജ്. ഈ വാദോന്മാദികൾക്ക് എത്ര തവണ കള്ളാത്ഭുതങ്ങളുടെ രഹസ്യം തുറന്നു കാട്ടിയിട്ടുള്ളതാണ്. ചാത്തനേർ, പോത്തുംകാല്, കൈവിഷം, മഷിനോട്ടം തുടങ്ങി എന്തോ ഒരു അന്ധവിശ്വാസങ്ങൾ തുടച്ചു നീക്കിയതാണ്. നാടക കമ്പനി പൊളിഞ്ഞപ്പോൾ അന്തിപത്രം നടത്തി. അജ്ഞതയുടെ കുത്തക പൊളിക്കുക, അതായിരുന്നു ലക്ഷ്യം. അന്തിപത്രത്തിൽ കരയുന്ന പുണ്യാളന്റെ രഹസ്യം പൊള്ളിച്ചതിനാണ് നാസ്തികന് ഇരുട്ടടി കൊണ്ടത്. മൂന്ന് മാസം തൃശൂർ ആശുപത്രിയിൽ കാല് മേപ്പെട്ട് കെട്ടിത്തൂക്കിക്കിടന്നു. പത്രം മുടങ്ങി. തണ്ടൽ വേദന ഇപ്പോഴും പോയിട്ടില്ല. കണിമംഗലത്ത് ആലുമേ കൃഷ്ണനെ കണ്ടതിൻ്റെ 4-ാം ദിവസമാണ് സെന്ററിലെ കപ്പളയിൽ പുണ്യാളൻ കരയാൻ തുടങ്ങിയത്. ആളുകൾ ഓടിക്കൂടി. പുണ്യാളൻ കരയുന്നത് കണ്ട് വാദോന്മാദികൾ കൂട്ടക്കരച്ചിലായി. ചോരാങ്കുളത്ത് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ നാസ്തികൻ ജോർജിന് നാണക്കേട് തോന്നി. ഛേ, ഇവിടെ നാസ്തികന്മാർ കുറ്റിയേറ്റിട്ടില്ല. നാസ്തികൻ ജോർജ്, നാസ്തികൻ ഹംസ, മലയാളി മജീദ്, യുക്തിവാദി കൃഷ്ണൻ, ട്രോട്സ്കി പ്രഭാകരൻ കപ്പേളയിലെത്തി. പുണ്യാളൻ കരയില്ല. ഇത് ഭൂലോക തട്ടിപ്പാണ്. ഞങ്ങൾ ഇതിന്റെ രഹസ്യം തെളിയിക്കും. നിരീശ്വരവാദികൾ കണ്ടു നിൽക്കെ പുണ്യാളൻ കരഞ്ഞുകൊണ്ടിരുന്നു. റോസാപ്പൂവിന്റെ നിറമുള്ള കവിളിലൂടെ കണ്ണീരൊഴുകി ചെമ്പിച്ച താടിയിൽ വീഴുന്നുണ്ട്. ശരിക്കും കണ്ണീർ, ഉപ്പുരസമുള്ള ഒന്നാന്തരം കണ്ണീർ. തുടച്ചാൽ വീണ്ടും വരും. അത് ആളുകളെ ബോധ്യപ്പെടുത്താൻ ഒരു വാതോന്മാതി പഴന്തുണയും പിടിച്ചു നിൽക്കുന്നുണ്ട്. കണ്ണീരൊപ്പുന്നു, ഒഴുകുന്നു, ഒപ്പുന്നു, ഒഴുകുന്നു. നാസ്തികന്മാർ ഇതിന്റെ പിന്നിലെ കള്ളത്തരം കണ്ടുപിടിച്ചേ അടങ്ങുമെന്ന് പ്രതിജ്ഞയെടുത്തു. അവരുടെ മനസ്സമാധാനം നഷ്ടമായി. കണ്ടുപിടിക്കണം. അവരിലെ കൊച്ചു ശാസ്ത്രജ്ഞന്മാർ ഉണർന്നു. കള്ളത്തരം പൊളിക്കും, ഇല്ലെങ്കിൽ ഉറക്കമില്ല. എത്ര തല്ലുകിട്ടിയാലും വേണ്ടില്ല. ഊണും ഉറക്കവും കളഞ്ഞ് ആലോചിച്ച് ആലോചിച്ച് നാസ്തികൻ ജോർജ് ഒരു തലയുണ്ടാക്കി. പുണ്യാളന്റെ തല. കണ്ണും മൂക്കും ഒന്നും ഉണ്ടാക്കാൻ ക്ഷമയുണ്ടായില്ല. കരിങ്കട്ട കൊണ്ട് വരച്ചു വെച്ചു. കണ്ണിന്റെ സ്ഥാനത്ത് മാത്രം തുളകളിട്ടു. രണ്ടാം ദിവസം നാസ്തികൻ ജോർജിന്റെ പുണ്യാളന്റെ കണ്ണിൽ വെള്ളം പൊടിഞ്ഞു. മൂന്നാം ദിവസം കരഞ്ഞു തുടങ്ങി. തലയും കെട്ടിപ്പൊതിഞ്ഞ് നാസ്തികന്മാർ വീണ്ടും കപ്പോളയിലെത്തി. വിഡ്ഢികളെ, ബാധോന്മാദികളെ! നാസ്തികന്മാരുടെ പുണ്യാളനും കരയുന്നത് കണ്ട് ഭക്തകുലം പരിഭ്രമിച്ചു. അന്തിക്രിസ്തുവിന്റെ വരവോ, ലോകാവസാനമോ? വിജയക്കൊടി പാറിക്കുന്നതിന്റെ മുന്നോടിയായി നാസ്തികൻ ജോർജ് സ്വന്തം പുണ്യാളന്റെ തല വെട്ടിപ്പൊളിച്ചു. നനഞ്ഞ ഉപ്പ് കുത്തി നിറച്ചിരുന്നു ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പുവെള്ളം. ഇനി നിങ്ങൾ നിങ്ങളുടെ പുണ്യാളന്റെ തല വെട്ടിപ്പൊളിച്ച് പരിശോധിക്കുക. നാസ്തികന്മാർ വെല്ലുവിളിച്ചു. അതൊന്നും ഉണ്ടായില്ല. നാസ്തികർക്ക് പുതിരെ കിട്ടി. നാസ്തികൻ ജോർജിന് ഇരുട്ടടിയും കിട്ടി. ഭണ്ഡാരം വരവ് കുത്തനെ ഇടിഞ്ഞു. നേർച്ച കാഴ്ചകൾ നിലച്ചു. എന്നാൽ റബേക്കയെ പറ്റി നാസ്തികൻ ജോർജ് കമാനൊരക്ഷരം മിണ്ടുന്നില്ല. ഒരു വലിയ മനഃപൂർവം. ആരോടോ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ നാസ്തികൻ പറഞ്ഞു, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. റബേക്കയ്ക്ക് അത്ഭുത സിദ്ധികളൊന്നുമില്ല. നാസ്തികൻ മാത്രമല്ല, പള്ളിയും റബേക്കയുടെ പ്രവൃത്തി ശരിവെച്ചില്ല. റബേക്ക വീട് വീടാന്തരം കയറിയിറങ്ങി പാട്ടും പ്രാർത്ഥനയും തുടങ്ങിയപ്പോൾ ആകെ പ്രശ്നമായി. ഞായറാഴ്ച കുർബാനയ്ക്കെത്തേണ്ട ആളുകൾ റബേക്കയുടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. റബേക്കയെ പള്ളിയിലേക്ക് വിളിപ്പിച്ചു. സ്വതന്ത്രയായ ഒരു വിശ്വാസിയാണ് താനെന്ന് റബേക്ക പറഞ്ഞു. സഭയ്ക്ക് ബോധ്യപ്പെട്ടില്ല. സ്വതന്ത്രയായി വിശ്വാസി എന്ന സങ്കല്പം നമ്മുടെ സഭയ്ക്കില്ല. ഉവ്വോ അച്ഛ? ഇല്ല. എല്ലാ വിശ്വാസികളും സഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം അല്ലേ അച്ഛ? അതെ. റബേക്ക കേൾക്കുന്നുണ്ടോ? വീടുകളിൽ ഒതുങ്ങിക്കൂടി പ്രാർത്ഥിക്കുന്നത് ശരിയാണോ അച്ഛ? ആത്മീയ നേതൃത്വമില്ലാതെ വെറുതെ ഒത്തുകൂടാവുന്നതാണ്. ആത്മീയ നേതൃത്വം ആർക്കൊക്കെ ഉണ്ട്? പുരോഹിതന്മാർക്ക് മാത്രം. റബേക്ക കേൾക്കുന്നുണ്ടോ? റബേക്കയെ ഇതിനൊക്കെ ആർ ചുമതലപ്പെടുത്തി? ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്. സഭ സ്തംഭിച്ചു പോയി. ഒരു പെണ്ണ് അച്ഛന്മാരുടെ മുഖത്തു നോക്കി തട്ടുത്തരം പറയുന്നു. അതോ ഇവൾക്ക് വട്ടാണോ? റബേക്ക തോമസ് വൈദ്യന്റെ അടുത്ത് പോകാത്തത് എന്താണെന്ന് സഭ ചോദിച്ചു. അവൾ അതിനുത്തരം പറഞ്ഞില്ല. പറയേണ്ട കാര്യമില്ല. സത്യം വ്യക്തിപരമാണ്. ഇനിമേലാൽ അത്ഭുത പ്രവൃത്തികൾ കാണിച്ചു എന്ന് പറഞ്ഞ് വിശ്വാസികളെ തട്ടിപ്പിൽ പെടുത്തരുതെന്നും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള പുരോഹിതന്റെ അധികാരം കയ്യിലെടുക്കരുതെന്നും സഭ അവളെ ശാസിച്ചു. ഇത് ശാസ്ത്രയുഗമാണെന്ന് അറിഞ്ഞുകൂടെ? എല്ലാ അത്ഭുതങ്ങളുടെയും ശാസ്ത്രീയ അടിത്തറ ജനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് കലിതുള്ളി ചവിട്ടിക്കുതിച്ചാണ് റബേക്ക പ്രാർത്ഥനയുള്ള വീട്ടിലേക്ക് പോയത്. അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും തന്നോട് അസൂയയാണ്. ജീവിതകാലം മുഴുവൻ കൊന്തയെത്തിച്ചിട്ട് അവർക്ക് കിട്ടാത്ത ഹോളി സ്പിരിറ്റ് കടത്തിണ്ണയിൽ ഒരു കീറച്ചാക്ക് പുതച്ച് കിടക്കുമ്പോൾ റബേക്കയ്ക്ക് കിട്ടി. മൂന്നുക്ക് നാല് നേരം വയറ് നിറച്ച് തിന്നണവർക്ക് ഹോളി സ്പിരിറ്റ് കിട്ടില്ല. ഞാനേ പിച്ച തെണ്ടിയിട്ടുണ്ട്. യജമാനന്മാരുടെ ആട്ടും തുപ്പും കൊണ്ടിട്ടുണ്ട്. തിന്നാനൊന്നുമില്ലാണ്ട് പ്രാന്ത് പിടിക്കുമ്പോൾ കടലാസ് കുതിർത്തി തിന്നിട്ടുണ്ട്. നാണം മറിച്ചിട്ട് പുറത്തിറങ്ങാൻ ഒരു തുണിക്കഷ്ണം ഇല്ലാത്ത കാരണം അകത്ത് കുത്തിയിരുന്ന് കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുരിതം. ദുഃഖം തന്നെ ദുഃഖം. ദൈവം എനിക്ക് തേരിറങ്ങി വരാണ്ടിരിക്കോ? പറ. ആര് പറഞ്ഞിട്ടും റബേക്ക പ്രാർത്ഥന നിർത്തിയില്ല. ആളുകൾ വന്ന് രഹസ്യമായി അവളുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആളുകളുടെ വ്യസനങ്ങൾക്കുമീതെ കൈവിടർത്തി വെച്ച് റബേക്ക പ്രാർത്ഥിച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആളുകൾ അവളുടെ മുന്നിലിരുന്നു. അവളുടെ കൈ തൊടുമ്പോൾ അവർ ആശ്വാസത്തിന്റെ മറുകര കണ്ടു. പിടിച്ചു നിൽക്കാൻ അവർക്കൊരു വാഴനാര് മതിയായിരുന്നു. റബേക്ക ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്കെത്തിയെന്നറിഞ്ഞാൽ അങ്ങാടി ഇളകുകയായി. ജാതി വ്യത്യാസമുണ്ടായിരുന്നില്ല. പലതരം ദുഃഖങ്ങളാൽ ഒരേ ജാതിയാക്കപ്പെട്ട മനുഷ്യർ. രോഗശാന്തി, സങ്കട നിവാരണം, ജോലി, ജയം, മദ്യപാനം, കടം, ഇല്ലായ്മ വല്ലായ്മകൾ, പെൺമക്കളുടെ കല്യാണം, മനഃശാന്തി, ആളുകളുടെ ആവശ്യങ്ങൾ അറ്റവും മറുതിയുമില്ലാതെ നീളുന്നു. എല്ലാറ്റിനും റബേക്കയ്ക്കുള്ള ഒരേ ഒരു പരിഹാരം പ്രാർത്ഥിക്കുക എന്നതായിരുന്നു. കാക്കാശിന് വിലയില്ലാത്തോളാണ് ഞാൻ. എൻ്റെ കയ്യിൽ വലതുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീതിച്ചു തന്നേനെ. നിങ്ങൾക്ക് കാശുണ്ടാവണേ, നിങ്ങളുടെ കഷ്ടപ്പാട് തീരണേ എന്നൊക്കെ പ്രാർത്ഥിക്കാനാ എനിക്ക് പറ്റുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇല്ലാട്ടാ. സോറി, റിപ്പീറ്റ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായില്ലാട്ടാ. നിങ്ങൾ ഉഷ്ണിച്ച് പഠിക്കണം, പണിയെടുക്കണം. തള്ളക്കിളീരെ പോലെ കൊത്തിക്കൊണ്ടെന്ന് വായിലേക്ക് ഇട്ട് തരലല്ല ദൈവത്തിൻ്റെ പണി. അങ്ങോർക്ക് വേറെ എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് കണ ഗുണ തിരിഞ്ഞിട്ട് പറയണതല്ലാട്ടാ. വായേ തോന്നിയത് വിളമ്പുക. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നണമെങ്കിൽ എടുത്താൽ മതി. ഹോളി സ്പിരിറ്റ് കിട്ടിയ അനുഭവം ഒന്ന് വിവരിക്കാമോ? ഒരു വിദ്യാസമ്പന്നൻ റബേക്കയോട് ആവശ്യപ്പെട്ടു. അതൊരു മണ, നല്ല പൂവിൻ്റെ മണം. അങ്ങനെയാ ഞാൻ ഉറക്കത്തിൽ നിണീറ്റെ. കാനേര നാറ്റില്ല, ചാണത്തിൻ്റെ ചൂരില്ല, തൊട്ടടുത്ത് കിടന്നേർന്ന വസൂരി തള്ളേരെ ചെവി പൂഴുത്ത നാറ്റല്ല, എൻ്റെ ചുറ്റും പൂവിരിയ, തണുത്ത കാറ്റുണ്ട്. എന്തൊട്ട് സന്തോഷാന്നാ പറയണ്ടേ? അത് അനുഭവിച്ച് അന്നറിയണം. അന്ന് വരെ എനിക്ക് ദുഃഖമായിരുന്നു. ഭക്ഷണയും പങ്കപ്പാടും തന്നെ. വീടില്ല, നാടില്ല, കെട്ടിയോനില്ല. മക്കള്, നിങ്ങൾ മനസ്സിലാക്കണം. ഹോളി സ്പിരിറ്റ് കിട്ടിയതിൻ്റെ ശേഷം എനിക്കൊന്നിനോട് ആഗ്രഹമില്ലാണ്ടായി. എൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും കർത്താവ് ചോദിക്കും, ഈ ലോകമൊക്കെ എൻ്റെയല്ലേ, എൻ്റെയൊക്കെ നിൻ്റെയല്ലേ, പിന്നെ എന്തിനാ നീ നിനക്ക് മാത്രമായിട്ട് വീട് വേണമെന്നും ഭൂമി വേണമെന്നും മക്കൾ വേണമെന്നും ആഗ്രഹിക്കണേ റബേക്കേ. കണ്ടാ, എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്കൊന്നും വേണ്ട. വിഷണ ഏതെങ്കിലും വീട്ടിൽ കയറി ചെല്ലും, ഒരർക്ക് കഞ്ഞി തരാത്തവരുണ്ടാവോ? ഒരു കൂട്ടർ തന്നില്ലെങ്കിൽ വേറൊരു കൂട്ടരോട് ചോദിക്കും. എനിക്കിപ്പോൾ സന്തോഷം മാത്രമുള്ളൂ. ആനന്ദം, ദുഃഖമൊക്കെ നമ്മളുണ്ടാക്കണതാ. ദൈവം ആനന്ദം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ചണ്ണേര വർക്കിമാഷിയുടെ വീട്ടിൽ നിന്നുള്ള നിലവിളി താൻ കേട്ടതെന്ന് റബേക്ക വിശ്വസിക്കുന്നു. മൈലുകൾക്കപ്പുറത്തിരുന്നാണ് അവളത് കേട്ടത്. ഇപ്പോഴിതാ വന്നിരിക്കുന്നു. അമ്മായി എവിടെ? അവൾ ചോദിച്ചു. എന്താ അമ്മായി കിടക്കണേ? അവൾ അമ്മായിയുടെ അടുത്തിരുന്നു. എന്തുകൊണ്ടാ സങ്കടപ്പെടണേ? റബേക്ക അമ്മായിയുടെ നെഞ്ചത്ത് കൈവച്ചു. അമ്മായിയുടെ നിലോളിയാണല്ലോ ഞാൻ കേട്ടേ. എന്തുട്ടാ അമ്മായിക്ക് ഇത്ര വലിയ വ്യസനം? എന്തുട്ടാ ഇവിടെ ഉണ്ടായേ? മർഖലീത്തയുടെ അമ്മ റബേക്കയുടെ കൈ പിടിച്ച് എഴുന്നേറ്റിരുന്നു. നീ ആരാ? അമ്മ അവളെ സൂക്ഷിച്ചു നോക്കി. റബേക്കയല്ലേ. റബേക്കയുടെ കയ്യിൽ മേലുള്ള അമ്മയുടെ പിടുത്തം പെട്ടെന്ന് മുറുകി. കൈ ഒടിയുമെന്ന് റബേക്ക പേടിച്ചു. എന്തേ അമ്മായിയെ? രഹസ്യം പിടിച്ചെടുക്കാനായി അവൾ അമ്മായിയുടെ മുഖത്തേക്ക് കാതു ചേർത്തു. റബേക്കയുടെ കൈ പിടിച്ച് തലയിൽ വെച്ചിട്ട് അമ്മായി പിറുപിറുത്തു. പ്രാർത്ഥിക്ക്. മാനസിക കുഴപ്പമുള്ളവരെ പോലെ ഒഴിഞ്ഞ കണ്ണുകളോടെ റബേക്കയെ നോക്കി ഒച്ചയില്ലാതെ അവർ പിറുപിറുത്തു കൊണ്ടിരുന്നു. പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. റബേക്ക അമ്മായിയെ ശാന്തമാക്കാൻ പുറത്തു തലോടി. കഴുത്തു മുതൽ അരക്കെട്ട് വരെ അവളുടെ കൈകൾ ദൃഢമായി അമർന്നു നീങ്ങി. മേല് മുഴുവൻ വലിഞ്ഞു മുറുകുന്ന വേദനയുണ്ടായിരുന്ന മർഖലീത്തയുടെ അമ്മയ്ക്ക് ചണ്ണേര വർക്കിമാഷി മരിച്ചതിനു ശേഷം ആരും അവരുടെ ദേഹത്ത് തലോടിയിട്ടില്ല. ശിരസ് മുതൽ കാലുകൾ വരെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരുതരം ആശ്വാസം അവരനുഭവിച്ചു. പുറം തലോടുന്നത് കൊണ്ട് കിട്ടുന്ന ആശ്വാസം ഇത്ര വലുതാണെന്ന് ഇപ്പോഴാണ് അവർ അറിയുന്നത്. നന്ദിയോടെ അവർ റബേക്കയെ നോക്കി. കർത്താവിൽ ശരണപ്പെട്, റബേക്ക പറഞ്ഞു. എന്നിട്ടവൾ സകലവിധ ആഘോഷങ്ങളോടും കൂടി എഴുന്നേറ്റ് നിന്നു. കണ്ണടച്ച് അമ്മായിയുടെ ശിരസിൽ കൈവച്ച് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവ് അമ്മായിയുടെ നാവിൻ്റെ കെട്ടഴിക്കട്ടെ. ഈ വീട്ടിൽ നടക്കുന്ന കുഴപ്പങ്ങൾ അമ്മായിയുടെ നാവിലൂടെ പുറത്തു വരട്ടെ. കർത്താവ് വിളിച്ചു പറയുന്ന ദിവസമായിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കേട്ട നിലവിളിയും നിലവിളിയുടെ അടിവേരും ഞാൻ തന്നെ തോണ്ടിയെടുക്കും. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അമ്മായി പറ, ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ, 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 വിളിച്ചു പറയാൻ ശക്തി കൊടുക്കണമേ. യേശുവേ, അമ്മായിയുടെ നാവിൻ്റെ കെട്ടഴിക്കണമേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഒച്ച കൂട്ടിയും ഒച്ച കുറച്ചും ഒച്ച വിറപ്പിച്ചും റബേക്ക അവിടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അവൾക്ക് മറുഭാഷ വന്നു. ആശാമി, 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 ആശാമി ലോബി സുലാലി മാമി ബ്ലോസിലമേ സോ ലോഗുലും ഷൂ ഷുർ ഷുഷ് ഷുർ ഷുഷ് ആശാമി ഷുർ ഷുഷ് സുലാമി ഷുറു ഷുഷ്. മറുഭാഷയുടെ തള്ളിക്കയറ്റതിൽ റബേക്ക വിറയ്ക്കാൻ തുടങ്ങി. അവൾ പതുക്കെ തുടങ്ങി അക്രമാസക്തമായ ചലനങ്ങളിലേക്ക് കടന്നു. സ്വയം പിച്ചുകയും മാന്തുകയും നെഞ്ചത്തടിക്കുകയും മുടിയഴിച്ചിട്ടാടുകയും ചെയ്തു. നിലത്തടിച്ച റബ്ബർ പന്ത് പോലെ അവൾ ഉത്തരം മുട്ട ചാടിക്കൊണ്ടിരുന്നു. അവളിൽ നിന്ന് പ്രസരിച്ച വൈദ്യുതിയേറ്റ് അമ്മയും കണ്ടുനിന്ന് ഷോക്കടിച്ച സിൽവിയും ആലിസും വിറച്ചുകൊണ്ടിരുന്നു. മേശയും കസേരയും ചുവരുകളും മരുന്നുകുപ്പികളും കട്ടിലും കൊതുകുവലയും തട്ടും തിലാനും ഒക്കെ വെറുതെ കുലുങ്ങിക്കൊണ്ടിരുന്നു. ശൂഷുബ, ശൂഷുബ, ശൂഷുബ. മറുഭാഷയുടെ മൂർധന്യത്തിൽ റബേക്ക കൈവീശി അമ്മായിയുടെ ചെകിട്ടത്തടിച്ചു. കർത്താവിൻ്റെ തല്ലായിരുന്നു അത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തള്ള രഹസ്യം വിളിച്ചു പറഞ്ഞു, എന്റെ മർഗലീനെ പൂട്ടിയിട്ടേക്കണു മോളെ. റബേക്ക തീയിൽ തൊട്ട പോലെ അമ്മായിയുടെ സിരസിൽ നിന്ന് കൈയെടുത്തു. ഭൂമി കുലുക്കം നിന്നു. സത്യം വെളിപ്പെട്ടു. എവിടെ? റബേക്ക ചോദിച്ചു. കായ പഴുക്കിടന്ന കുണ്ടില്. ഈശോ രക്ഷിക്കുക. റബേക്ക കൊടുങ്കാറ്റായി മുറുക്കി പുറത്തേക്ക് വീശി. കായ പഴുക്കിടന്ന കുണ്ടിന്റെ കഥയിൽ ചെന്ന് തല്ലി അലച്ചു. മർഗലി, മർഗലിയേ. മുറിയുടെ വാതിൽ താഴിട്ട് പൂട്ടിയിരുന്നു. താക്കോൽ എവിടെ? റബേക്ക പണിക്കാരികളോട് ചോദിച്ചു. അവർ മിണ്ടിയില്ല. മർഗലിയേ, മർഗലിയേ. അകത്തനക്കമുണ്ടായിരുന്നില്ല. മർഗലീത്ത ബോധം കെട്ടു കിടക്കുകയായിരുന്നു. തന്റെ ബോധമറച്ചിലിൽ മർഗലീത്ത തന്റെ സഹോദരനെ കേട്ടുകൊണ്ടു കിടന്നു. ജോൺ ചെണ്ണ പ്രസംഗിക്കുകയായിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷന്റെ സെമിനാർ ഹാളിൽ നിന്ന് ചരലെറിയുന്നത് പോലെ വാഗ്ദാനങ്ങൾ നാലു ദിക്കിലേക്കും തെറിച്ചു. മർഗലീത്ത കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കടും മഞ്ഞ നിറമുള്ള പോർച്ചിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുകയാണ്. ആളുകൾ അവളെ കാണാൻ തിക്കും തിരക്കും കൂട്ടി. ജോണിന്റെ പ്രസംഗം അവരുടെ തലയ്ക്ക് മീതെ കൂടി കടന്നുപോയി. അവർക്ക് താല്പര്യം മർഗലീത്തയോടായിരുന്നു. മർഗലീതയ്ക്ക് നൂല് ബന്ധമുണ്ടായിരുന്നില്ല. ആളുകൾക്ക് നടുവിൽ കിടന്നോടി സ്വയം മറയ്ക്കാൻ അവൾ പഴുതന്വേഷിച്ചു. തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ചെയ്യാൻ പോകുന്ന ജനസേവനങ്ങളെപ്പറ്റി ജോൺ ചെണ്ണ തൊണ്ട പൊട്ടി പ്രസംഗിച്ചു. തകരപ്പാട്ട കുട്ടിയാണ് ആളുകൾ മർഗലീത്തയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത്. ബഹുമാന്യരെ, ജോൺ ആളുകളെ സംബോധന ചെയ്തു. തകരപ്പാട്ടയുടെ ഒച്ചയായിരുന്നു നഗരത്തിലെ ഏറ്റവും വലിയ ഒച്ച. അത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ സൈറനെ മുറിച്ചു കയറിപ്പോയി. നാണം മറയ്ക്കണം. അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് തൂണുകൾക്കിടയിലേക്ക് മർഗലീത്ത കടന്നു നിന്നു. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ജോൺ ചണ്ണ നേർച്ച നേർന്ന പള്ളിയിലേക്കുള്ള പണം കോണിയിറങ്ങി. രണ്ട് പോലീസുകാർ പണത്തിന് കാവലുണ്ടായിരുന്നു. ആളുകൾ പെട്ടെന്ന് മർഗലീത്തയെ വിട്ട് പണപ്പെട്ടിക്ക് ചുറ്റും കൂടി. പണപ്പെട്ടി താഴെ ഇറക്കാൻ അവർ ആവശ്യപ്പെട്ടു. ട്രഷറിയിൽ നിന്നുള്ള പണമാണ്, കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ജോൺ അവരെ നേരിട്ടു. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. ആളുകൾക്ക് അത്രയേ വേണ്ടിയിരുന്നുള്ളൂ. അവർ അടങ്ങി. തകരപ്പാട്ടകൾ കാറ്റിൽ പറന്നു. അവർ രണ്ടു വരിയായി പണപ്പെട്ടിക്ക് അകമ്പടി സേവിച്ചു കൂടെപ്പോയി. വളരെ പെട്ടെന്ന് അവിടം വിജനമായി. മർഗലീത്ത നെടുവീർപ്പിട്ടു. ഇടത് കൈകൊണ്ട് മുലകളും വലത് കൈകൊണ്ട് മുൻവശവും പൊത്തിപ്പിടിച്ച് തൂണുകൾക്കിടയിൽ അവൾ കാത്തുനിന്നു. റോയ് ഫ്രാൻസിസ് കരീക്കൻ ഒരു ജോഡി വസ്ത്രവുമായി വരും. വരും, തീർച്ചയാണ്. കായ പഴുക്കിയിടുന്ന കുണ്ടിൽ നിന്ന് മർഗലീത്തയെ പുറത്തെടുക്കുമ്പോൾ പോൾ ചെണ്ണ ആകെ നാണം കെട്ടുപോയി. വളരെ അശ്ലീലമായ രീതിയിൽ അവൾ ഇടത്തെ കൈകൊണ്ട് മുലകളും വലത്തെ കൈകൊണ്ട് മുൻവശവും പൊത്തിപ്പിടിച്ചിരിക്കുന്നു. അസത്ത്. മർഗലീത്തയ്ക്ക് അപ്പോഴും ബോധമുണ്ടായിരുന്നില്ല. കെട്ട നാറ്റം കൊണ്ട് അവളുടെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റില്ല. പഴുക്കു മുമ്പ് കായ എന്നോണം അവളുടെ ഉടലാകി ഉലഞ്ഞു കിടന്നു. ചുണ്ട് നീലിച്ചു. കൈയും കാലും മഴവെള്ളം പോലെ തണുത്തു. എടുത്തുകൊണ്ട് വരുമ്പോൾ കൈകൾക്കിടയിലൂടെ ഊർന്ന് അവൾ നിലത്തേക്ക് ഒഴുകുകയും ചെയ്തു. വേഗം ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ മർഗലീത്ത മരിക്കുമെന്ന് ആലിസിനെ തോന്നി. കുമ്മായക്കെട്ട പോലെ വെളുത്തവളുടെ കണ്ണുകൾ കണ്ട് ആലിസ് പേടിച്ചു. റബേക്കയാവട്ടെ ഉറച്ച വിശ്വാസത്തോടെ മർഗലീത്തയുടെ മേൽ കൈവച്ചു. ആശുപത്രികളെ കാക്കുന്ന കർത്താവെ, പാത്തിക്കിരിമാരുടെ രക്ഷക, ഓപ്പറേഷന്റെ കാവൽക്കാരാ. പോളിന് നല്ല ദേഷ്യം വന്നു. മർഗലീത്തയുടെ മീതെ നിന്ന് റബേക്കയെ അയാൾ പിടിച്ചു വലിച്ചു മാറ്റി. അടുക്കള വരാന്തയുടെ ഈർപ്പമുള്ള നിലത്ത് തിളച്ച വെള്ളത്തിലിട്ട പൂ പോലെ മർഗലീത്ത കിടന്നു. അടുക്കള വരാന്തയിൽ അമ്മ കാലു നീട്ടിയിരുന്ന് മർഗലീത്തയെ തോളിൽ കിടത്തി മുന്നോട്ടും പിന്നോട്ടും ആടുന്നത് പോൾ നോക്കിയിരിക്കുകയാണ്. മർഗലീത്ത കുഞ്ഞാണ്, കമഴ്ന്ന് നീന്തുന്ന പ്രായം. പൊന്നിന്റെ കട്ടെ വഴിപാട് മുത്തേ, പൊന്നുക്കരയല്ലേ മാണിക്കല്ലേ. അമ്മ പാടിയ പാട്ട് പോൾ ഏറ്റുപാടിയിരുന്നു. അമ്മയ്ക്ക് ചെറുപ്പമായിരുന്നു. എണ്ണമിനുപ്പുള്ള ഇരുണ്ട കവിളുകളും എപ്പോഴും മുഖത്തേക്ക് വീഴുന്ന ചുരുണ്ട മുടിയും അപ്പന് പാട്ടുണ്ടായിരുന്നില്ല. പൊന്നല്ല, പൂവായിരുന്നു അപ്പന് മർഗലീത്ത. പുറത്തെവിടെ പോയി വന്നാലും വാതിൽ തുറക്കാനായി അപ്പൻ നീട്ടി വിളിക്കുന്നത് അവളെയാണ്. പൂവേ. മർഗലീത്ത മഠത്തിൽ പോയിട്ടും അപ്പൻ വിളി മാറ്റിയിരുന്നില്ല. സങ്കടം കൊണ്ട് പോളിന് ദേഷ്യം വന്നു. അത് കണ്ടുപിടിച്ചു ആലിസ്. മർഗലീത്ത മരിച്ചാൽ ദൈവശാപം ഉണ്ടാവും. തീർച്ചയായും ശാപത്തിന്റെ ഒരു ഓഹരി തനിക്കും പോളിനും എലേനയ്ക്കും കിട്ടും. ഈശോ മിശിയായെ, നമുക്ക് ലിസിയേച്ചിനെ വിളിച്ചാലോ? ആലിസ് ചോദിച്ചു. ലിസി ഡോക്ടറാണ്, ആലിസിന്റെ നാത്തൂനാണ്. ഈശോ വേണ്ടാട്ടാ, ന്യൂസ് ഫ്ലാഷാവും, സിൽവി ഒരു ഞെട്ടലോടെ പറഞ്ഞു. ന്യൂസ് ഫ്ലാഷായാൽ അതിന്റെ നഷ്ടം ജോൺ ചെണ്ണയ്ക്കാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ജോൺ ജയിച്ചാൽ സിൽവി മേയറുടെ ഭാര്യയാണ്, ഫസ്റ്റ് ലേഡി ഓഫ് ദ കോർപ്പറേഷൻ. വിമല കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് കളക്ടറുടെ ഭാര്യയാവണമെന്ന്. അത് നടന്നില്ല. മേയറുടെ ഭാര്യയാവുന്നതും വലിയ അന്തസ്സാണ്. ജോണിന്റെ ചുറ്റും ശത്രുക്കളുണ്ട്, രാഷ്ട്രീയ ശത്രുക്കൾ, ബന്ധുമിത്രാദികളിലെ ശത്രുക്കൾ. ഈ വടി കിട്ടിയാൽ അവർ ജോണിനെ തല്ലിക്കൊല്ലും. വല്ലോണം ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ടെൻഷൻ അടിച്ച് ചാവാറായി. സ്വന്തക്കാരിയും കൂടി വിശ്വസിക്കാൻ പറ്റാത്ത സമയ. കുശുമ്പും പൈശൂന്യമില്ലാത്ത ആരാളേ? സിൽവി ആലിസിനെ നോക്കി. ആലിസിന്റെ മുഖം വാടി. ലിസുനാത്തൂൻ ന്യൂസ് ഫ്ലാഷാക്കുമെന്നല്ലേ സിൽവി പറഞ്ഞതിനർത്ഥം? ലിസുനാത്തൂന് കുശുംബും പൈശൂന്യവും ഉണ്ടെന്നല്ലേ? ആലിസും കുശുംബത്തിയാണെന്നല്ലേ? അവൾ കണ്ണു നിറച്ച് പോളിനെ നോക്കി. പോളിന് അരിശം വന്നു. സിൽവിയാണെങ്കിൽ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. സിൽവിയോട് കാട്ടാൻ പറ്റാത്ത ദേഷ്യം അവൻ ആലീസിനോട് കാണിച്ചു. എന്തോട്ട് തേങ്കേണ്ടി നീ കരയണേ? നിന്റെ അപ്പൻ ചത്ത ഇഡിയറ്റ്. അതോടെ ആലീസ് തകർന്നു. പ്രിയപ്പെട്ട അപ്പനെയോർത്തും അപ്പൻ മരിച്ചാലത്തെ കഥയോർത്തും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ പ്രവഹിക്കാൻ തുടങ്ങി. പോളിന്റെ നിയന്ത്രണം വിട്ടു. ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കിന് കരയുന്ന ആലീസിന്റെ സ്വഭാവം. തന്റെ ജീവിതത്തെ നരകമാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണവൻ. ഒരു വീക്ക് വെച്ചു കൊടുക്കാൻ അവന്റെ കൈ തരിച്ചു. നിങ്ങൾ കന്നംകടിയും വഴക്കും ഉണ്ടാക്കണ്ട. അവൾ ചാവണങ്ങി അവിടെ കിടന്ന് ചത്തോട്ടെ. ആരും തിരിഞ്ഞു നോക്കണ്ട. കടുപ്പമുള്ള വാക്കുകൾ, ഉറച്ച സ്വരം. മർഘലീതയുടെ അമ്മയാണ് അങ്ങനെ പറഞ്ഞത്. ഓർമ്മ കെട്ട് കിടക്കുമ്പോഴും തീക്കൊള്ളി കൊണ്ട് പുണ്ണിൽ കുത്തിയ പോലെ മർഘലീതയ്ക്ക് വേദനിച്ചു. ഇത് ദൈവശിഷ്യാണ്, അതിന് ഡോക്ടറും കമ്പൗണ്ടറും കൂട്ടിയാ കൂടില്ല. അമ്മ മർഘലീതയെ തിരിഞ്ഞു നോക്കിയില്ല. ആ മുഖം അമ്മയ്ക്ക് കാണണ്ട. ദൈവകോപത്തിന്റെ തീയിൽ വെന്തുപോയ മുഖമാണത്. വളരെ വികൃതം. ഞാൻ ഉപേക്ഷിച്ചു. ഇങ്ങനെ ഒരെണ്ണം എന്റെ വയറ്റിൽ കുരുത്തിട്ടില്ല. അമ്മ മൂന്നാം കാല് പെറ്റ പെണ്ണായിരുന്നു മർഘലീത. മൂന്നാം കാല് പെണ്ണ് പെറ്റാൽ മുക്കിലും പൊന്നാവുമെന്ന് അമ്മ പാടി നടന്നിരുന്നു. ചണ്ണേരെ വർക്കിമാഷ് അത് കേട്ട് കളിയാക്കിയിരുന്നു. ശുദ്ധമാനമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മുറിഞ്ഞുപോയ ജപമാല കൂട്ടിച്ചൊല്ലി യോജിപ്പിച്ചു അമ്മ. അമ്മ കൊടുത്ത ധൈര്യത്തിൽ മർഘലീതയെ അതേപടി അടുക്കള വരാന്തയിൽ ഉപേക്ഷിക്കാൻ പോളും തീരുമാനിച്ചു. ചേട്ടൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എവിടേക്കാ കൊണ്ടോണ്ടേന്ന്. അടുക്കള വരാന്തയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ പൂട്ടി താക്കോലും കൊണ്ട് പോൾ അകത്തേക്ക് പോയി. അവന്റെ പിന്നാലെ ആലിസും സിൽവിയും പോയി. പണിക്കാരികളോട് തൊള്ള പൊളിച്ച് കാഴ്ച കണ്ട് നിൽക്കാതെ പണിയെടുക്കാൻ സിൽവി കൽപ്പിച്ചു. റബേക്ക മാത്രം ബാക്കിയായി. ദാഹിക്കണോ? മർഘലീത പിറുപിറുത്തു. ഭൂമിയുടെ ദാഹം മുഴുവനും തീർത്ത ശേഷവും മഴ വെറുതെ പെയ്തുകൊണ്ടിരുന്നു. ഞാൻ പോവാം മർഘലിയെ. മർഘലീത്തയുടെ ഉണങ്ങിയ ചുണ്ട് നനച്ചുകൊടുത്ത് റബേക്ക പറഞ്ഞു. ജോണി ഉണ്ടല്ലോ, കൊമ്പും തുമ്പിക്കൈയുള്ള നിന്റെ ആങ്ങളാ. ഈ പടിയാ ചവിട്ടിയാ എന്നെ ചവിട്ടി പുറത്താക്കുന്ന അവൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നു നിന്നെ രക്ഷിച്ചു, നിന്ന് ഈ വേണമെങ്കിൽ നിന്നെ രക്ഷിച്ചോ. റബേക്ക പോയി. ആ പകൽ മുഴുവൻ മർഘലീത്ത അങ്ങനെ കിടന്നു. ശുദ്ധവായു മാത്രം കിട്ടിയാൽ ജീവിക്കാൻ കഴിയുമെന്നും ബോധം നിലനിർത്താൻ കഴിയുമെന്നും അവൾ മനസ്സിലാക്കി. റബേക്ക പോകുന്നതിന് മുൻപ് പണിക്കാരികളോട് മർഘലീത്തയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിരുന്നു. വീട്ടിലുള്ളവർ പറയാതെ അങ്ങനെ ചെയ്താലത്തെ കുഴപ്പം അറിയാവുന്നതുകൊണ്ട് പണിക്കാരികൾ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. സങ്കടകരമായ കിടപ്പ് കാണാതിരിക്കാനായി അവർ അടുക്കള വാതിൽ ചാരിവെച്ചു. ഉള്ളിൽ പനിയുണ്ടായിരുന്നതുകൊണ്ട് മർഘലീത്തയ്ക്ക് വല്ലാതെ ദാഹിച്ചു. അത് പറയാനുള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല. അടുക്കള വരാന്തയ്ക്ക് പുറത്ത് പെയ്യുന്ന മഴയുടെ ശീകരങ്ങൾ ചുണ്ടിൽ വീഴുമ്പോഴൊക്കെ മർഘലീത നാവ് നീട്ടി അത് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. പനിച്ചും മയങ്ങിയും സന്ധ്യയെത്തി. കുളി, കുരിച്ചുവര, അത്താഴം, ടെലിവിഷൻ, ഫോൺ കോളുകൾ, കിടക്ക തട്ടിക്കുടയിൽ, കൂട്ടുവായകൾ, ഒന്നൊന്നായിടുന്ന ജനലുകൾ, കിടുന്ന വിളക്കുകൾ, കനത്ത മഴ, ഉറക്കം. മർഘലീത രാത്രിയിൽ എപ്പോഴും ഉണർന്നു. അവൾ വിയർത്ത് കുളിച്ചിരുന്നു. പനി വിട്ടിരുന്നു. അവൾക്ക് കലശലായി വിശന്നു. പണിക്കാരികൾ അവരുടെ മുറിയിൽ കഥകടച്ചു കിടന്നിരുന്നു. സുഖകരമായ മഴയും ചൂടുള്ള മുറിയും പുതയ്ക്കാൻ പുതപ്പുകളും ഉള്ളതുകൊണ്ട് അവർ നല്ല ഉറക്കത്തിലുമായിരുന്നു. പുറത്ത് മർഘലീതയുള്ളതുകൊണ്ടാവാം അവർ അടുക്കള വാതിൽ അടച്ചില്ല, വിളക്ക് കെടുത്തിയുമില്ല. എഴുന്നേറ്റിരിക്കാൻ പലതവണ ശ്രമിച്ചിട്ടും മർഘലീതയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ അടുക്കള വരാന്തയിൽ വെള്ളം വെച്ചിരിക്കുന്ന പാത്രത്തിനടുത്തേക്ക് നിരങ്ങിയെത്താൻ അവൾക്ക് കഴിഞ്ഞു. പാത്രത്തിലേക്ക് മുഖം താഴ്ത്തി വിശന്നു പൊരിഞ്ഞ നായിയെപ്പോലെ അവൾ വെള്ളം നക്കി കുടിച്ചു. പുലർച്ചെ അടുക്കളയിലെത്തിയ പണിക്കാരികൾ മർഘലീത ഫ്രിഡ്ജിനരികിൽ കിടക്കുന്നത് കണ്ടു. ഫ്രിഡ്ജ് തുറന്നു കിടക്കുന്നു. മർഘലീത തിന്നാനെടുത്തതാവണം. ഫ്രിഡ്ജിലിരുന്ന ഭക്ഷണപാത്രം തുറന്ന് നിലത്ത് കിടക്കുന്നു. മർഘലീത തണുത്തു വിറയ്ക്കുകയായിരുന്നു. താടിയെല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ട്. അവർ അവളെ താങ്ങി എണീപ്പിച്ച് അവരുടെ മുറിയിൽ കട്ടിലിൽ കൊണ്ടു കിടത്തി. പണിക്കാരുകളുടെ വിയർപ്പ് മണം വിങ്ങി നിൽക്കുന്ന ആ ഇടുങ്ങിയ മുറിയിൽ ഇളം ചൂടുണ്ടായിരുന്നു. ഇമ്മക്ക് കുഴപ്പാവോ? ചെറിയ പണിക്കാരി വലിയ പണിക്കാരിയോട് ചോദിച്ചു. എന്തുട്ട് കുഴപ്പം? ഇതുകൊണ്ട് വരണ കുഴപ്പാ വന്നോട്ടെ. ഇതൊരു മനുഷ്യജീവിയല്ലേ? അണ്ണീച്ചോരില്ലാണ്ട് ഇങ്ങനെ ഇട്ട് കൊല്ലാനാ? അതിനെ കൊണ്ട് മഠത്തിൽ നിൽക്കാൻ പറ്റില്ലാന്ന് അതിന് മനസ്സിലായിട്ടുണ്ടാവും. അതറങ്ങിപ്പോന്നു. കെട്ടിച്ച് വിട്ടോടത്തുനിന്ന് പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോരണില്ലേ? അങ്ങനെയാ വിചാരിച്ചൂടെ. ജോൺ സാറ് വരുമ്പോഴാ? ജോൺ സാറ് വരട്ടെ. അയാളുടെ മൂത്ത് നോക്കി നാല് ചോദ്യം ചോദിക്കാൻ വേണ്ടേ? ഏറി വന്ന ഇവിടുത്തെ ജോലി പോയിരിക്കും. കലക്ടർ ഉദ്യോഗം എന്നല്ലല്ലോ, പാത്രം മോറലല്ലേ. ഇവിടെ ഇല്ലെങ്കിൽ വേറൊരുത്തിലും നമ്മള് പാത്രം മോറും. നീ തെല്ലുമിണ്ടാണ്ട് കുത്തിയിരിക്കി. ഒരു കാലത്ത് അവസാനിക്കാത്ത തൊഴിലാ പാത്രം മോറല്. വലിയ പണിക്കാരി മർഘലീതയ്ക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. വെറുതെ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല, ഇനി മുൻപോട്ടുള്ള വഴി ആലോചിച്ചാൽ മതി, അവൾ മർഗലീതയോട് പറഞ്ഞു. കണ്ണടച്ചു കിടന്ന് മർഗലീത ആലോചിച്ചതൊക്കെയും അതായിരുന്നു മുൻപോട്ടുള്ള വഴി. ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുമ്പോൾ വലിയ പണിക്കാരി മടിച്ചു മടിച്ചു പറഞ്ഞു, കന്യാശ്രമയ്ക്ക് പണിക്കണുണ്ടല്ലോ. പോൾ അവളെ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി. അവൻ്റെ ഒച്ച ഉയർന്നു. കന്യാശ്രമ? ഏത് കന്യാശ്രമ? വലിയ പണിക്കാരി പേടിച്ചടുക്കളയിലേക്ക് പോയി. ഭക്ഷണം കഴിയുന്നതുവരെ പിന്നെ പരിപൂർണ നിശബ്ദതയായിരുന്നു. പാത്രങ്ങൾ പോലും കൂട്ടിമുട്ടിയില്ല. പോളിനെയും സിൽവിയെയും അമ്മയെയും മാറി മാറി നോക്കിക്കൊണ്ടാണ് മുഴുവൻ സമയം ആലിസ് ഭക്ഷണം കഴിച്ചത്. ആരുടെയെങ്കിലും മുഖത്ത് അലിവുണ്ടെങ്കിൽ മർഗലീതയെ ഡോക്ടറെ കാണിക്കണം. അവൾക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഉണ്ണുമ്പോഴും കണ്ണടച്ച് കൊന്ത ചൊല്ലുന്ന പോലെയായിരുന്നു അമ്മ. മറ്റു രണ്ടാളും ഒരക്ഷരം മിണ്ടാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അതുകൊണ്ട് പരമരഹസ്യമായി രണ്ടു സാരിഡോൺ ഗുളികകൾ അവൾ വലിയ പണിക്കാരിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു.